നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ഒരു മാസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കോവിഡ് വ്യാപനമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഇത്രയും വലിയൊരു സെക്കൻഡ് വേവ് സംഭവിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം നമ്മൾ ഇറ്റലിയിൽ കണ്ട പോലൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലൊരു കംപ്ലീറ്റ് ലോക്ക്ഡൗൺ നമുക്കില്ല, പാർഷ്യൽ ലോക്ക്ഡൗണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക, പുറത്തു പോകുമ്പോൾ ഡബിൾ മാസ്ക് യൂസ് ചെയ്യുക, കർശനമായിട്ട് നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തുക. കഴിഞ്ഞ വർഷം നമ്മൾ ലോക്ക്ഡൗണിൽ എന്തൊക്കെ ചെയ്തിരുന്നു അതൊക്കെ പിന്തുടരുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ലോക്ക്ഡൗൺ മൂലമുണ്ടായ ഒരു സംഭവമാണ് ഓൺലൈൻ ക്ലാസ്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് നമ്മുടെ സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സുകളെ എങ്ങനെയൊക്കെ മറികടക്കുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് ഈ എപ്പിസോഡിൽ നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഈ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ ബി പോസിറ്റീവിൽ ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഞാൻ പല പോഡ്കാസ്റ്റിലും ഗസ്റ്റായിട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ പോഡ്കാസ്റ്റിൽ വരുന്ന ആദ്യത്തെ ഗസ്റ്റാണ്, ഗസ്റ്റ് മറ്റാരുമല്ല, ശ്രീനന്ദനയാണ്. ശ്രീനന്ദന ഡച്ച് അങ്കിൾ ആൻഡ് ആൻറ്റീസിൻ്റെ ഹോസ്റ്റാണ്. അപ്പോൾ നമുക്കാദ്യം ശ്രീനന്ദനെ ഒന്ന് പരിചയപ്പെടാം, ഡച്ച് അങ്കിൾസ് ആൻഡ് ആൻറ്റീസ് എന്ന പോഡ്കാസ്റ്റിനെ കുറിച്ചും ചോദിക്കാം, അതിനുശേഷം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ബി പോസിറ്റീവ് എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വിവേക്. അപ്പോൾ ഈ എപ്പിസോഡ് ഒരു സീരീസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ഈ എപ്പിസോഡോടുകൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അതായത് കുട്ടികളെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചൊക്കെ പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണിത്. നിങ്ങൾ കേൾക്കുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. കാരണം ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളും നേരത്തെയുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീനന്ദനയാണ്. വെൽക്കം ടു ദ ഷോ ശ്രീനന്ദന.
താങ്ക് യു, താങ്ക് യു സോ മച്ച്.
അപ്പോൾ ശ്രീനന്ദന ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് അല്ലേ?
ആ അതെ അതെ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിറാണ്ട ഹൗസ് എന്ന കോളേജിൽ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്
പഠിക്കുന്നത്. എന്റെ പേര് ഡച്ച് അങ്കിൾ ആൻഡ് ആൻറ്റീസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്? അതൊരു വെറൈറ്റി പേരാണ്.
ആക്ച്വലി ഞങ്ങൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് വിവേകട്ട് പറഞ്ഞ പോലെ അതൊരു വെറൈറ്റി പേരായിരിക്കണം എന്നെ തന്നെയായിരുന്നു. പിന്നത് നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി അത് റിഫ്ലക്ട് ചെയ്യണം, പിന്നെ പോഡ്കാസ്റ്റിൻ്റെ കണ്ടന്റ് കൂടി റിഫ്ലക്ട് ചെയ്യണമെന്നായിരുന്നു. ഇപ്പോൾ ഡച്ച് അങ്കിൾ എന്ന് പറയുന്നത് അതൊരു ഇംഗ്ലീഷ് ഇഡിയമാണ്, സംവൺ ഹു ക്രിട്ടിസൈസ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഒരു സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും പിന്നെ റൂട്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയാണ് ഡച്ച് അങ്കിൾ എന്ന് വരുന്നത്. അപ്പം ഞങ്ങൾ നമ്മുടെ ടീമിൽ ഒരാൺകുട്ടിയും പിന്നെ മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത്. അപ്പം അതിനോട് ആൻറ്റീസ് കൂടി ചേർത്ത് വെച്ചു എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ഡച്ച് അങ്കിളും ആൻറ്റീസ് എന്നുള്ളൊരു പേരുണ്ടായത്.
പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ റിലേറ്റഡ് ഇഷ്യൂസാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ തന്നെ ഒരു പോഡ്കാസ്റ്റ് വേണമെന്ന് നിർബന്ധമായിരുന്നു?
സംഭവം ഇത് തുടങ്ങുമ്പം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ഒരു ഏരിയ ഫോക്കസ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. എനിക്ക് കൂടുതൽ ഞാൻ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എടുക്കുമ്പോൾ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ കുറച്ചുകൂടി ഇഷ്ടമാണ്. ആ ഏരിയയിലാണ് ഞാൻ കൂടുതൽ പുസ്തകങ്ങളൊക്കെ വായിക്കാറൊക്കെ. അപ്പം ഇപ്പം എനിക്കിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ആദ്യം എന്തെങ്കിലും എഴുതണം, ഈ ഒരു ഏരിയയിൽ എഴുതണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. ഈ ഒരു സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെ പോഡ്കാസ്റ്റിനും എടുക്കാം എന്ന് വിചാരിച്ചു.
ഇപ്പോൾ പോഡ്കാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിലാണ് തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം 5 മാസമായി.
അതെ അതെ.
തത്പരയാണോ?
കുഴപ്പമില്ല എന്ന് പറയുന്നുള്ളൂ. ഞങ്ങൾ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ 4 പേരാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് ആരും തന്നെ ഈ ഒരു പോഡ്കാസ്റ്റിന് പിന്നിൽ ഞങ്ങളാണെന്നൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെയുള്ള കണ്ടു പരിചയമുള്ള ആൾക്കാർക്കും മാത്രമേ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയതായിട്ടൊക്കെ അറിയുള്ളൂ. അല്ലാതെ എൻ്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കും ഞങ്ങൾ ഈ ഒരു പോഡ്കാസ്റ്റ് അയച്ചു കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അനോണിമസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ എന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരിചയപ്പെട്ട ആ ഒരു തരത്തിലുള്ള മാത്രമേ ഉള്ളൂ. അപ്പം ലിസണേഴ്സ് ഒക്കെ ഉണ്ട്, എന്നാലും അത് വേണ്ടത്രത്തോളം ഉണ്ടോന്ന് എനിക്ക് അറിയാൻ ഞങ്ങൾക്കിപ്പം ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിത്തുടങ്ങിയത് ഒരു ദൃശ്യം അത് തൊട്ട്, പിന്നെ ഞങ്ങള് ഇതിനെപ്പറ്റി സെയിം സെക്സ് ലവിനെ പറ്റി മാരേജിനെ പറ്റി ആ ഒരു കോർട്ട് വേർഡിക്റ്റിനെ പറ്റിയിട്ടും പിന്നെ ഈ കാസ്റ്റ് ഇഷ്യൂവിനെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി തുടങ്ങുന്നതെന്ന് പറയാം. അതിന്റെ മുമ്പേ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം പേജ് പോലും ആരംഭിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ്. ആ ഒരു സമയത്ത് ഒന്നും ഫീഡ്ബാക്ക് കിട്ടിയില്ല. പിന്നീട് ഈ കാസ്റ്റ് ഇഷ്യൂ ബന്ധപ്പെട്ടിട്ടുള്ള പോഡ്കാസ്റ്റ് കിട്ടിയപ്പോൾ ഒരുപാട് പേരിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടി. ചില ടെലിഗ്രാം ഗ്രൂപ്പിലും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ഡിസ്കഷൻസും അതിനെപ്പറ്റി ഉണ്ടായി. ആരും സംസാരിക്കാത്തൊരു ടോപ്പിക്കാണ് എടുത്തതെന്നും അങ്ങനെ കുറച്ച് നല്ല ഫീഡ്ബാക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്.
ഇപ്പൊ ബോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ 5 മാസമായി. അപ്പം മലയാളം ബോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി വന്ന് ഞങ്ങളെല്ലാം അറിയിച്ചു ഒരു ഫാമിലി മെമ്പറായിട്ട് നിൽക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് താങ്കളുടെ ഗ്രൂപ്പിൽ 4 പേരുണ്ട്. അത് താങ്കളെ മാത്രമേ അറിയത്തുള്ളൂ, താങ്കളാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോ മറ്റുള്ളവരെ ഒന്ന് പരിചയപ്പെടും, കാരണം നമുക്ക് അറിയണമല്ലോ നിങ്ങളുടെ ബാക്കിൽ നിൽക്കുന്ന ആരൊക്കെയാണ്.
അപ്പൊ ഞങ്ങളുടെ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങള് 4 പേരാണുള്ളത്. ഞങ്ങൾ ഹൈസ്കൂൾ മുതലേയുള്ള ഫ്രണ്ട്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതൊരിക്കലും പോഡ്കാസ്റ്റ് ഉണ്ടായൊരു ടീമല്ല, പക്ഷെ ഓൾറെഡി ഉള്ളൊരു ടീമിൽ നിന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഞാനിപ്പം ഞങ്ങളുടെ ടീമിലെ മെമ്പേഴ്സിന്റെ പേരാദ്യം പറയാം. സ്നേഹ, സ്നിഗ്ധ, മിൻഹാജ്, പിന്നെ ഞാൻ. എന്റെ പേര് ശ്രീനന്ദന എന്നാണ്. അപ്പൊ സ്നേഹയാണ് പോഡ്കാസ്റ്റ് നമുക്ക് ആരംഭിക്കാം എന്നുള്ളൊരു സജഷൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പം അവളുടെ കോളേജിൽ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് സംഭവങ്ങളുണ്ട്. പിന്നെ ഒരു കൊറോണ കാലത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റീവാക്കി ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ അപ്പം ഞങ്ങളുടെ ഇപ്പം ഓരോരുത്തരും ഡ്യൂട്ടീസ് എന്നല്ല, ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഒരാളാണെങ്കിൽ റിസർച്ച് കാര്യങ്ങളും പിന്നെ ടോപ്പിക് ഏത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അത് സ്നിഗ്ധയാണ് ചെയ്യാറ്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പിന്നെ സ്റ്റോറീസ് ഒക്കെ എഴുതുന്നതൊക്കെ സ്നേഹയാണ്. പിന്നെ എഡിറ്റിങ്ങും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഡച്ചെങ്കിൽ മിൻഹാജാണ്. പിന്നെ ഞാൻ പറയുന്ന പോലെ എന്റെ വോയിസിലാണ് എല്ലാവരിലേക്കും പോഡ്കാസ്റ്റ് എത്തുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ടീമിനെ പറ്റി പറയാനെങ്കിൽ ബേസിക് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ.
സാധാരണ ബോഡ്കാസ്റ്റ് മലയാളം ബോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി നോക്കി കഴിഞ്ഞിട്ട് 1-2 ബോഡ്കാസ്റ്റ് മാത്രമേ ഉള്ളൂ രണ്ട് പേര് ചേർന്നിട്ട് ചെയ്യുന്നത്. ബോഡ്കാസ്റ്റ് ഒരാളാണ് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ നിങ്ങളുടെ വളരെ വെറൈറ്റി ബോഡ്കാസ്റ്റ് ആണ്, 4 പേര് ഒരു ടീമായിട്ട് ചെയ്യുന്നു. പക്ഷെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അതിന്റെ രസമാണ്, കാരണം 4 പേരുണ്ട്
അപ്പൊ ഞങ്ങൾ എന്തായാലും വൈകാതെ തന്നെ എല്ലാവരുടെയും സ്വരവും എല്ലാവരും എത്തിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു 10th എപ്പിസോഡോ അല്ലെങ്കിൽ 15th എപ്പിസോഡോ അങ്ങനെ ചെയ്യാനൊരു തീരുമാനം ഉണ്ട് നമുക്ക്.
നിങ്ങൾ എപ്പിസോഡ് ഇടുന്നത് എങ്ങനെയാണ്, ഒരു മാസത്തിലാണോ ആഴ്ചയിലാണോ?
ആ അല്ല ഞങ്ങള് ആക്ച്വലി ആദ്യം തീരുമാനിച്ചത് ആഴ്ചയിൽ 1 വെച്ചിട്ടൊക്കെയാണ്. ഇപ്പം 2 മാസത്തിൽ എന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ പറ്റി കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഈ മലയാളികളൊക്കെ എല്ലാവരും പറയുന്ന ഒരു മലയാളികൾ ഈ ഏരിയയിൽ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയതിന് ശേഷമാണ് മലയാളം കമ്മ്യൂണിറ്റി പോഡ്കാസ്റ്റേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നും ഇത്രയും ആൾക്കാർ വേണമെങ്കിൽ നമ്മളെല്ലാവരും ഒരു കോമഡിക്ക് പറയുന്നത് പോലെ മലയാളത്തില് പോഡ്കാസ്റ്റിന്റെ ക്രിയേറ്റേഴ്സ് ആണ് ലിസണേഴ്സിനെക്കാട്ടും കൂടുതലുള്ളതെന്ന് പറയാറുണ്ടല്ലോ. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ഒരു ഫീലുണ്ട്. പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു, എല്ലാവരുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നു. അത് ആക്ച്വലി ഒരു നല്ലൊരു ഒരു ഗുഡ് ഫീലിംഗ് ആണ്.
പരിചയപ്പെട്ട് കഴിഞ്ഞു.
അതെ.
സ്കൂളിലും പഠിക്കുമ്പോ സ്കൂൾ മുതല് പിന്നീട് എവിടെയൊക്കെ പഠിച്ചാലും നമുക്കൊരു ഫേവറേറ്റ് ടീച്ചർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോ അങ്ങനെ ആരാണ് ഫേവറേറ്റ് ടീച്ചർ സ്കൂളില്?
അങ്ങനെ ഫേവറേറ്റ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് 1-2 ടീച്ചേഴ്സിനൊക്കെ പെട്ടെന്ന് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ ആലോചിച്ചത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ ഫേവറേറ്റ് ആകുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം 1-ാമത്തെ റീസൺ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അധ്യാപകൻ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതും ഉണ്ടാവും. ആ ഒരു അദ്ദേഹത്തിന്റെ ടീച്ചിങ് സ്റ്റൈൽ അട്രാക്റ്റീവ് ആയതുകൊണ്ട് പലരുടെ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. 2-ാമത്തൊരു തരം അധ്യാപകൻ എനിക്ക് തോന്നിയത് ചില കുട്ടികളോട് അങ്ങോട്ട് ചില അധ്യാപകർക്ക് ഒരു ഇഷ്ടം സ്നേഹം തോന്നും. ആ ഇഷ്ടം കാരണം ആ കുട്ടിക്ക് തിരിച്ചങ്ങോട്ടും ഒരിഷ്ടം കാണും. അപ്പം എനിക്കങ്ങനെ ഈ 2 ടൈപ്പ് ടീച്ചേഴ്സിനെ പറ്റിയും പറയാനുണ്ട്. അപ്പം ആദ്യത്തെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപന ശൈലി കൊണ്ടും ഒരു അധ്യാപക ജീവിത ഒരു ഐഡിയൽ ടീച്ചർ എന്ന രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു അധ്യാപകനാണ് ശ്രീധരൻ സാർ. എന്നുകൊണ്ട് തന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ചൊരു സാറുണ്ട് സാർ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ജീവിതം തന്നെ അധ്യാപന വൃത്തിക്ക് വേണ്ടി ഒഴിച്ചു വെച്ചെന്ന് പറയാം. ഒരു സാമൂഹിക പ്രതിബദ്ധതയും കൂടാതെ സ്കൗട്ടിൻ്റെ ഒക്കെ സാറ് കൂടിയായിരുന്നു സാറ്. അപ്പോൾ സാറ് വെക്കേഷൻ ടൈമിലാണെങ്കിലും ഈവൻ എല്ലാ ഹോളി ഡേയ്സിലൊക്കെ സ്കൂളിന് വേണ്ടി തന്റെ ജീവിതം ഇങ്ങനെ ഒഴിച്ചു വെക്കുകയാണ്. പിന്നെ എന്ത് പാവപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം പണസഹായ അടക്കമുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യും. പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ്ങും ഭയങ്കര വെറൈറ്റി ആണ്, ഭയങ്കര അട്രാക്റ്റീവ് ആണ്, അങ്ങനെയാണ്. പിന്നെയാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ടീച്ചർ വരുന്നത്. അത് എനിക്ക് പ്ലസ് ടുവിന് കിട്ടിയ, ശരിക്കും പറഞ്ഞാൽ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കോടി വരുന്നത് അനു മിസ് എന്ന ടീച്ചറാണ്. ഞാൻ പ്ലസ് ടുവിന് ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ കുറച്ചൊരു എന്താ പറയുക, ഞാൻ ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ദൂരെയുള്ള ഒരു സ്കൂളിലാണ് പഠിക്കുന്നതും. അവിടെ എൻ്റെ വീട് കോഴിക്കോടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അവിടേക്ക് ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നതും. അവിടേക്ക് എറണാകുളത്ത് നിന്ന് അനു മിസ് എന്ന് പറഞ്ഞൊരു ടീച്ചർ ആ വർഷം ട്രാൻസ്ഫറായിട്ട് വന്നു. അപ്പം മാം ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അത്യാവശ്യം ക്ലാസ്സിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ ടീച്ചർ ഒരിക്കലും എല്ലാവരോടും പാർഷ്യലായിട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, ക്ലാസ്സിലൊക്കെ എല്ലാവരും ഈക്വലായിട്ടും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പക്ഷേ എനിക്കെന്തോ ഒരു ടീച്ചറും ഞാൻ തമ്മിലൊരു ബന്ധം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡൻറ് ടീച്ചർ എന്നതിലപ്പുറം ഒരു മദർ ചൈൽഡ് റിലേഷനാണ്. ഇപ്പം ഇടവേളകളിലൊക്കെ ഞാൻ ടീച്ചറെ പോയി കാണുമ്പോൾ എനിക്ക് ആ ഒരു ഫീലിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ആരായി തീരണം എന്നൊരു തോട്ട് പോലും എൻ്റെ മനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ടീച്ചറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഞാൻ കോണ്ടാക്ട് ഒക്കെ നിലനിർത്തുന്നുണ്ട്. എനിക്ക് ഞാൻ ഇപ്പോഴും ഡൗൺ ആയിരിക്കുമ്പോഴൊക്കെ മാമിനെയാണ് വിളിക്കാറുള്ളത്. എനിക്കെന്തോ ഒരു പ്രത്യേക അടുപ്പാണ് ആ ടീച്ചറോട്. അപ്പം എനിക്ക് ഈ രണ്ടു പേരെ പറ്റിയാണ് ഒരു ഫേവറേറ്റ് ടീച്ചർ എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ളത്.
വളരെ കാര്യമുണ്ട്, കാരണം ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ആറാം ക്ലാസ് പഠിക്കുമ്പോ ഈ മാത്സ് ഭയങ്കര ഫേവറേറ്റ് സബ്ജക്ട് ആയിരുന്നു ചെറുപ്പം മുതലേ. ആറാം ക്ലാസ്സിൽ അറിയാലോ നമുക്ക്, ആറാം ക്ലാസ് എത്തുമ്പോൾ സിമ്പിൾ മാത്സ് അല്ല, മാത്സിന് സ്റ്റെപ്പ് ഉണ്ട്.
അതെ അതെ,
ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പുകൾ ചെയ്യണോ, ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ, അല്ല നമ്മൾ ആൻസറിലേക്ക് നമ്മുടെ വഴിക്ക് എത്തിയിട്ട് കാര്യമില്ല. ടെക്സ്റ്റിൽ നിന്ന് അത് കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. സോ എനിക്കൊരു ടീച്ചർ വേണമായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്ത്. സോ എന്റെ ടീച്ചർ അന്ന് ഞാൻ പോയി സമീപിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു തരാൻ പറ്റും. ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ടീച്ചർ കൂടുതൽ സംസാരിക്കുന്നത് ഫസ്റ്റ് ബെഞ്ചേഴ്സിനോടാണ്. സോ അവരോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എളുപ്പമാണ്. പിന്നെ മിഡിൽ ബെഞ്ചറിലേക്ക് വരുമ്പോ ഞങ്ങളോട് ഇത് എല്ലാവരോടും, ഞങ്ങളുടെ ബെഞ്ചിൽ ഇരിക്കുന്ന എല്ലാവരോടും ഇതുപോലെ തന്നെയാണ് ഓടിച്ചു വിടുകയാണ്, എന്തൊക്കെ പറഞ്ഞു വിടുന്നു. ബാക്ക് ബെഞ്ചിലേക്ക് ടീച്ചർ പോകാറുമില്ല, ബാക്ക് ബെഞ്ചേഴ്സ് സംശയം ചോദിക്കാറുമില്ല. പിന്നെ ഞാൻ എന്റെ പ്ലസ് വണ്ണിൽ ചെന്നപ്പോ, അപ്പൊ അവിടെ ആദ്യത്തെ ദിവസം ഓരോ ക്ലാസ്സിലും ഓരോ സാർമാർ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സബ്ജക്റ്റിലെ സാറ് പറഞ്ഞു, ഇത് ഭയങ്കര വലിയ സബ്ജക്റ്റാണ്, കാരണം നിങ്ങളുടെ സീനിയേഴ്സ് ഇപ്പൊ തന്നെ വളരെ പഠിക്കുന്നവർ പോലും വളരെ ചെറിയ മാർക്കിനൊക്കെ കടന്നു കൂടിയിരിക്കുന്നത്, ബുദ്ധിമുട്ടാണ്, നല്ല രീതിയിൽ നോക്കിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ മാക്സിമം പേടിപ്പിച്ചു. പക്ഷെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റും ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റായിരുന്നു മാറി
എന്നുള്ളതാണ്.
ടെക്സ്റ്റ് നോക്കേണ്ടി വന്നിട്ടില്ല, കാരണം ടെക്സ്റ്റ് ഞങ്ങൾക്ക് പറയുന്നതിന്റെ ഇരട്ടി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എക്സാം എഴുതുമ്പോഴും ഇദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അവിടെയാണ് എനിക്ക് മനസ്സിലായത്, അത് അദ്ദേഹം കവർ ചെയ്യുന്നതെന്ന് വെച്ചാല് ക്ലാസ്സിന് മുഴുവൻ എല്ലാ ഫ്രണ്ട് മുതൽ ബാക്ക് വരെയുള്ള എല്ലാ കുട്ടികളിലും എത്തുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഫേവറേറ്റ് ടീച്ചറായിട്ട്, എന്റെ ഫേവറേറ്റ് ടീച്ചറൊക്കെ ആ ക്ലാസ്സിലായിട്ട് അത് മാറി ഒരു അധ്യാപന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന രീതിയാണ്. ആ ഒരു രീതി നമ്മളെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവരിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പൊ ബാക്ക് ബെഞ്ചർ ആണോ ഫ്രണ്ട് ബെഞ്ചർ ആണോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരേ കണക്ക് ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്.
അതെ, അതാണ് ഒരു യഥാർത്ഥ അധ്യാപകന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്.
അതെ, അതാണ് നന്ദൻ അത് പറഞ്ഞപ്പോ ഓർമ്മ വന്നത്.
അപ്പം ഒരേ വിഷയത്തിലേക്ക് പഠിപ്പിച്ച രണ്ട് അധ്യാപകർ, അപ്പം ആ അധ്യാപകന്റെ ഒരു ഇതുകൊണ്ട് മാത്രം രണ്ട് തരത്തിൽ നമുക്കൊരു സബ്ജക്റ്റിനോട് പോലുള്ള ഒരു ഇഷ്ടം മാറി പറയുന്നത് അല്ലേ.
അതെ, ഇന്നത്തെ നമ്മുടെ കാലത്ത് നമുക്കിപ്പം കോവിഡ് ആണ് എടുക്കുന്നത്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുട്ടികളെല്ലാം കേട്ടിരിക്കും. അപ്പൊ ഓൺലൈൻ ക്ലാസ് ഒക്കെയാണ് എടുക്കുന്നത്. ഈ ഓൺലൈൻ ക്ലാസ്സില് നന്ദന പറഞ്ഞ പോലെ ഇതേ കണക്കുള്ള ഒരു അറ്റാച്ച്മെന്റ്, നമ്മുടെ അധ്യാപകനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊക്കെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് കിട്ടും.
എനിക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഒരു ഓൺലൈൻ ക്ലാസ് ആകുമ്പം അധ്യാപകർ പോലും ആ ഒരു വിഷയത്തിലേക്ക് ചുരുങ്ങും. നമുക്കൊരു ക്ലാസ്സിലിരിക്കുമ്പം അധ്യാപകർ ഒരിക്കലും വിഷയത്തിലേക്കല്ല ചുരുങ്ങുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ഒരു ഒരു സ്കൂളിൽ നമ്മൾ പോകുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പോലും ഒരു സബ്ജക്റ്റ് പെർട്ടിക്കുലർ സബ്ജക്ട് പഠിക്കാൻ മാത്രമല്ല, നമുക്ക് വേറെ ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട്. ആ ഒരു ഒരു നമ്മുടെ മാനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇടയ്ക്കൊക്കെ പറയുന്ന നമ്മുടെ ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടി പറയുന്ന കഥകളും ഒക്കെ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് സ്വാധീനിക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓൺലൈൻ ക്ലാസ്സിൽ ആകുമ്പം കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്രീനിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ടീച്ചേഴ്സ് പോലും ചിലപ്പോൾ സംസാരിക്കുന്ന ഒരു സ്ക്രീനിനോട് മാത്രമാണ്. കുട്ടികളാണെങ്കിൽ കാര്യം പറയാമല്ലോ, ഞാൻ പോലും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പം നമ്മുടെ ഇത് ഓഡിയോയും ഓഫ് ചെയ്യും, വീഡിയോയും ഓഫ് ചെയ്യും, ഞാൻ എൻ്റെതായ പണി ചെയ്യും. അപ്പം ഒരിക്കലും ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ അങ്ങനെയായിരുന്നില്ല. ഒരു ഞാൻ വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണത്തിന്, ഞാൻ ക്ലാസ്സിലാണെങ്കിൽ എപ്പോഴും ടീച്ചറെ തന്നെ കണ്ണിലേക്ക് നോക്കിയിരുന്ന് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ എനർജി ഒക്കെ ലോസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ. അതിലപ്പുറത്ത് ആ ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻ അതൊരിക്കലും അവിടെ വളർന്നു വരുന്നില്ല. ഏതോ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് പറഞ്ഞു പോകുന്ന ഒരാളായിട്ട് മാത്രമേ നമുക്ക് ടീച്ചറെ കാണാൻ പറ്റൂ. അതിപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെയൊക്കെ കാര്യം പറയണമെങ്കിൽ നമ്മളത് ഒരു നമ്മുടെ ടീച്ചർ കുട്ടികൾ റിലേഷൻ എന്താണെന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് വന്നു. എന്നാലിപ്പം ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഇപ്പം കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു അനുഭവം തന്നെ ഇല്ലാതായി പോകുന്ന വളരെ വിഷമകരമായിട്ടുള്ള ഒരവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. അവരൊരിക്കലും ആ ഒരു അവർക്കിപ്പോൾ ഒരു ഫേവറേറ്റ് ടീച്ചർ എന്നുള്ളത് ഈ ഒരു സിസ്റ്റം തുടർന്ന് വന്നാൽ ഉണ്ടാവുക പോലും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്.
വളരെ ബ്രില്യന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അവർക്ക് ഇപ്പൊ ഇതിനെ കുറിച്ച് വലിയ താല്പര്യമില്ല. കാരണം ഓൾറെഡി അവർക്ക് എളുപ്പമാണ്. കാരണം ഒരു ടീച്ചർ നേരിട്ട് ഇരുന്ന് മോണിറ്റർ ചെയ്യുന്ന പോലല്ല
സിസ്റ്റത്തില്
ഇതിന് കാണും. അപ്പൊ അവർക്ക് എങ്ങനെ ഒന്നും ചെയ്യാം, നമ്മൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഉളപ്പാവുന്ന ഒരു വിചാരമുണ്ട്. ഈവൻ കുട്ടികള് എനിക്കറിയാം ഈ അടുത്ത സമയത്ത് എക്സാം എഴുതിയ പല ക്ലാസ്സുകളിലും സ്കൂള് ഫൈനൽ ഇയർ എക്സാം എഴുതിയ കുട്ടികള് അമ്മമാരാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. കുട്ടികളെ എഴുതാൻ പോലും വരാറില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട, എന്താണ് അവർക്ക് മടുപ്പ്. അവര് പറയുന്നത് സ്കൂളിൽ പോകണം, ടീച്ചറെ കാണണം, അവരതാണ് ശീലിച്ചു വന്നിരിക്കുന്നത്. അത് വല്ലാത്ത ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇത് തിരിച്ച് സ്കൂളിലേക്ക് എത്തുമ്പം ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും ഒന്നും നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല. ഓൾറെഡി അവർക്ക് ഒരു നമ്മളിപ്പോ രാവിലെ ഫസ്റ്റ് പീരീഡ് മുതൽ ഓരോ ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് ഒന്ന് വിഷ് ചെയ്യും, അവര് പോവാൻ നേരത്തും താങ്ക് യു
പറയും.
ഇതൊന്നും നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നടക്കുന്നില്ല, വെറും പറച്ചിന് മാത്രമേ ഉള്ളൂ. പലരും ഓൺലൈൻ ഓൺ ചെയ്തിട്ട് വേറെ ജോലി
ചെയ്യാം. മൊബൈൽ ഒരുപാട് ഫോൾഡേഴ്സും ആപ്സും ഒക്കെ ഉണ്ട്.
ഫേസ്ബുക്ക് കേറിയിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ചാറ്റ് ചെയ്യുന്നവരുണ്ട്. ടീച്ചർ ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞാൽ മാത്രം മതിയല്ലോ, മൾട്ടി ടാസ്കിംഗ് ഉണ്ടല്ലോ.
ഇനിയിപ്പോ മറുപടി പറഞ്ഞില്ലെങ്കിലും നെറ്റ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. അങ്ങനത്തെ കാര്യങ്ങളാണ് ക്ലാസ്സിലില്ലല്ലോ.
തീർച്ചയായും കോവിഡ് വീണ്ടും കൂടിക്കൊണ്ട് വരുന്നോണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമേ
നമ്മുടെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള സാഹചര്യം.
അതെ, പക്ഷെ നമ്മുടെ നാട്ടിലെ നെറ്റ്വർക്ക് ഇഷ്യൂസ് നമ്മുടെ നെറ്റ്വർക്ക് സ്ട്രെങ്ത്തും ഒക്കെ ഒന്ന് ഉയർത്തണമെന്ന് അർത്ഥമായിരുന്നു. കാരണം വീഡിയോ കോൾ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു കൺട്രോൾ കിട്ടും.
അത് ശരിയാണ്. അത് ശരിയാണ് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് നമ്മളെ ഞാൻ പോലും ക്ലാസ്സിലിരിക്കുമ്പം എനിക്ക് നെറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ തന്നെ എന്റെ പേര് വിളിച്ചാല് ഞാൻ ചിലപ്പോൾ മിണ്ടാതെ അവിടെ ഇരിക്കും. കാരണം അവരുടെ ടീച്ചേഴ്സ് നമ്മൾ എന്ത് കള്ളത്തിലും കാണിച്ചാൽ അത് കണ്ടുപിടിക്കാനൊരു വഴി ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ. അതാണ് ഇതിലൂടെ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ
പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്റർനെറ്റിന്റെ കണക്ടിവിറ്റി ഇഷ്യൂസ് കുറച്ചുകൊണ്ട് സ്പീഡ് വർദ്ധിപ്പിച്ച് ഒരു വീഡിയോ കോൾ പോലെ സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുന്നു എന്ന് തത്സമയം ടീച്ചർക്ക് കാണാൻ കഴിയും. അതേപോലെ ടീച്ചറ് കുട്ടികൾക്ക് കാണാൻ കഴിയും. അത് കുറച്ചും കൂടി ഒരു കണക്ഷൻ ഉണ്ടാക്കുമെന്നാണ് എനിക്ക്.
പിന്നെ വേറെ ഇതിപ്പോ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അത് ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും അത് പരിചയമായിട്ടില്ല. അപ്പൊ നമുക്കിപ്പം അധ്യാപകരുടെ കാര്യം എടുക്കുവാണെങ്കിൽ ചിലപ്പം പ്രായമുള്ള അധ്യാപകരൊക്കെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വീക്കായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി മുന്നോട്ട് പോകുമ്പം എല്ലാവരും ഇത് ഈ ഒരു നമ്മളൊരു ഇതിനോട് അഡാപ്റ്റഡ് ആയി കഴിയുമ്പോൾ ഇതൊരു നല്ല രീതിയിൽ ചിലപ്പം കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കും. ഇത് ചിലപ്പോൾ നല്ലൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇനി വന്നുവിടാനും ചാൻസ് ഉണ്ട് ഓൺലൈൻ ക്ലാസ്സിനും ഇതുകളൊക്കെ.
അത് തുടക്കകാലത്ത് അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ സൂം ഗൂഗിൾ മീറ്റ് ഒക്കെ ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാനും ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോ പണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് പല ടീച്ചർമാരും ഇപ്പോ വളരെ സുഖമായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ മാറ്റം വരുന്നുണ്ട്.
ഇപ്പം മാർജിനലൈസ്ഡുള്ള ഗ്രൂപ്പുകളും അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം ജമ്മു കാശ്മീർ ഏരിയാസ്, ഇപ്പം നോർത്ത് ഈസ്റ്റ് ഏരിയാസ്, അപ്പം നമ്മുടെ ഒരു വൈഡർ ഇമേജ് എടുക്കുമ്പോൾ അവിടെയൊന്നും ഈ നെറ്റ്വർക്ക് കണക്ഷൻസ് ഒന്നും ഇല്ല. അപ്പം ഞാനിപ്പോൾ പഠിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ ഇന്ത്യയുടെ ഡിഫറെൻറ്റ് പാർട്സ് എന്നുള്ള കുട്ടികളാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് എക്സാംസ് നടത്തുമ്പോഴൊക്കെ അനുഭവിക്കുന്നത് വെച്ചാൽ ഇന്ത്യയുടെ ഈ ഭാഗത്തൊന്നും നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ കണക്ഷൻസും ഒന്നുമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ആ രീതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പം പിന്നെ അത് മാത്രമേ ഇപ്പം നെറ്റ് ഇതിന് ഒരുപാട് പൈസ നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ ഇപ്പം ഡാറ്റ വാങ്ങാനും. അപ്പം ഈ പാവപ്പെട്ട കുട്ടികളിലൊക്കെ ഇത് വലിയ രീതിയിലൊരു എനിക്ക് തോന്നുന്നു മോശം രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ആവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
നിലവില് അതിനുള്ള ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇത്തരം കാര്യങ്ങളെ ഇത്തരത്തിലുള്ള സാധാരണക്കാരെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് കണക്ഷനോ അവർക്ക് വേണ്ടുന്ന മൊബൈൽ. ഇപ്പൊ കഴിഞ്ഞ ലോക്ക്ഡൌൺ ടൈമിൽ നമ്മൾ കണ്ട ഏറ്റവും പ്രശ്നം വെച്ചാൽ പലർക്കും മൊബൈൽ പോലും ഇല്ലായിരുന്നു. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കുട്ടികൾക്ക് മൊബൈൽ ഇല്ലായിരുന്നു. ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയ വന്നു, സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവര് ഡൊണേറ്റ് ചെയ്യുന്നു നമ്മൾ.
പക്ഷെ
അതൊരു പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യമായത് കൊണ്ടാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ യൂസ്ഡാണ്,
ഇപ്പൊ
അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് ആ സമയത്ത് ആദ്യമായിട്ട് നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങിയപ്പോ ഇതേ കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പൊ നമ്മൾ കുറെ കൂടി യൂസ്ഡ് ആണ്, അതിന്റെ സാഹചര്യം നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഗവൺമെന്റ് ഇതിനകത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമെന്നാണ് എന്റെ ഒരു.
അതെ അതെ, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ഇനിഷ്യേറ്റീവ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സിസ്റ്റത്തെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മെയിനായിട്ടും കുറച്ച് വായനയുണ്ട്, പിന്നെ മൂവീസ് ഒക്കെ കാണും. ഇതിലപ്പുറത്ത് എനിക്ക് വേറെ ഹോബീസ് ഉണ്ട്.
അപ്പൊ ഇത്ര നേരം നമ്മളുമായിട്ട് സംസാരിച്ച ശ്രീനന്ദനയ്ക്ക് നന്ദി പറയുന്നു. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടി ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതിന് ഭയങ്കര സന്തോഷമുണ്ട്. ശ്രീനന്ദനയ്ക്ക് എന്താണ് പറയാനുള്ളത്?
എനിക്ക് ഒരുപാട് സന്തോഷം. ഞാനും ആദ്യമായിട്ടാണ് ഒരു കൊളാബ് എന്നുള്ള രീതിയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. തിരിച്ചു ഞാൻ ഒരുപാട് താങ്ക്സ് പറയാണ്.
അപ്പൊ ശ്രീനന്ദനയുടെ എപ്പിസോഡുകളും കൂടെ കേൾക്കണം. ഡച്ച് അങ്കിൾ ആൻഡ് ആന്റീസ് ആണ് അവരുടെ പോഡ്കാസ്റ്റ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓരോ എപ്പിസോഡ് കേട്ട് നോക്കുക.